സഹനക്കുന്ന് സ്നേഹത്തിൻ്റെയും സ്നേഹിതരുടെയും കുന്നായതിങ്ങനെ. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ എഴുതുന്നു സ്നേഹത്തിന് ഏറ്റവും സുന്ദരമായ നിർവചനം. സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ വിശുദ്ധിയുള്ള ഒരു ഹൃദയം മെനഞ്ഞെടുക്കുവാൻ മനുഷ്യന് ദൈവം സമ്മാനിച്ച പുണ്യകാലഘട്ടമാണ് തപസ്സുകാലം. കുരുത്തോലയിൽ നിന്നും കുരിശിലേക്ക് തീർത്ഥാടനം ചെയ്ത് ഉദ്ദാന മഹിമയിൽ ജീവിതം വാർത്തെടുക്കുവാൻ സ്വപ്നം കാണേണ്ട നോമ്പുകാലം. ക്രിസ്തുവില്ലെങ്കിൽ നാം വെറും ഭൂമിയും മണ്ണിന്റെ സ്വന്തവുമാണെന്ന തിരിച്ചറിവോടെ അനുതാപ ഹൃദയത്തോടെ നെറ്റിത്തടത്തിൽ ക്ഷാരം കൊണ്ട് കുരിശടയാളം വരച്ച് നാം നമ്മെ തന്നെ ഒരുക്കുന്നു. ദൈവത്തോടൊപ്പമുള്ള വാസത്തിനായി ഉപവാസവും മനുഷ്യരോടുള്ള സ്നേഹത്തിനായി കാരുണ്യ പ്രവൃത്തികളും അനുഷ്ഠിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ആത്മീയ അലങ്കാരങ്ങളാണ്. ജെറുസലേം പട്ടണത്തിലേക്കുള്ള യേശുവിന്റെ രാജകീയ പ്രവേശനം അനുസ്മരിക്കുന്ന ഓശാന ഞായറാഴ്ച, സ്നേഹത്തിന്റെ കൂതാശയായ ദിവ്യകാരുണ്യ സ്ഥാപനവും അപ്പസ്തോലന്മാരുടെ പാദക്ഷാളന കർമ്മ അനുസ്മരണവും യേശു ശിഷ്യന്റെ മുഖമുദ്രയായിരിക്കേണ്ട സ്നേഹത്തിന്റെ കൽപ്പനയുടെ പ്രഖ്യാപനവും ഓർമ്മിക്കുന്ന തിരുവത്താഴ വ്യാഴാഴ്ച, അതിനുശേഷം തന്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിക്കുകയും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത ദുഃഖവെള്ളിയും പിന്നിടുമ്പോൾ ഉദ്ധാന രഹസ്യത്തിന്റെ പൊൻകിരണം ദൃശ്യമാകുന്ന ഉയർപ്പ് ഞായറാഴ്ച വന്നെത്തും. മനുഷ്യജീവിതത്തിന്റെ അനിവാര്യമായ രക്ഷയുടെ പാതയിലെ സുവർണ നിമിഷങ്ങളാണ് ഇതെല്ലാം. ജെറുസലേമിലേക്ക് കഴുതയുടെ പുറത്ത് കയറി വന്ന യേശുവിനെ കണ്ട് ജനക്കൂട്ടം വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. മത്തായി 21:9. ഹോസാന എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. ഇന്ന് മാനവജനത ഉറക്കെ കരഞ്ഞു വിളിക്കേണ്ട പദമാണ് ഹോസാന. ആരോഗ്യപരവും മാനസികവുമായ ക്ലേശങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കണമേ എന്ന് ഉറക്കെ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട വാക്കാണ് ഹോസാന. ഒലിവുമലയ്ക്കരികിൽ നിന്ന് ജെറുസലേം പട്ടണത്തിലേക്കുള്ള വഴി കടന്നു പോകുന്നത് എന്റെ ജീവിത വഴിത്താരയിലൂടെയാണ്. അവിടെ യേശു വരുമ്പോൾ നമ്മൾ ഒരേ മനസ്സോടെ യേശുവിനു വേണ്ടി സ്നേഹത്തിന്റെ വസ്ത്രങ്ങൾ വിരിക്കണം. പരസ്പരം സഹകരണത്തിന്റെ ചില്ലകൾ മുറിച്ച് വഴിയരികിൽ നിരത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം, ദാവീദിന്റെ പുത്രനായ യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ. ക്രിസ്തു ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ചില കടമകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ദിനങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം കാലുകൾ കഴുകിക്കൊണ്ട് എളിമയോടെ വർത്തിക്കുക, സ്നേഹത്തിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ എന്നും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക, അതോടൊപ്പം പൗരോഹിത്യത്തെ സ്നേഹിക്കുക, സഭയോടൊത്തുചേർന്ന് നിൽക്കുന്ന ഒരു പുണ്യജീവിതം നയിക്കുക, ഇതെല്ലാം ലക്ഷ്യമിടേണ്ട കടമകളാണ്. ഭൂമി കുലുങ്ങി, സൂര്യൻ ഇരുണ്ടു, ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറി, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് ഈശോ മരിച്ചു. ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ത്യാഗം അങ്ങനെ പൂർത്തിയായി. മറ്റുള്ളവർക്ക് വേണ്ടി പീഡകൾ സഹിച്ച് യേശു കുരിശിൽ മരിച്ചുവെങ്കിൽ കാൽവരിക്കുന്നിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കിടന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മ എന്നും എന്റെ മനസ്സിൽ ജ്വലിക്കണം. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു യേശു പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചത്. കുരിശുമരണത്തിലൂടെ യേശു മാനവരാശിക്ക് നൽകിയ പുതുജീവിതത്തിന്റെ ഓർമ്മയാചരണം കൂടിയാണ് ദുഃഖവെള്ളി. സ്നേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ നിർവചനം കുരിശു നൽകുന്ന ദർശനമാണെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയത് എത്രയോ അർത്ഥവത്താണ്. സ്നേഹിതരുടെ മലയാണ് കാൽവരി, സ്നേഹത്തിന്റെ വിദ്യാലയമുള്ള ഇടം. നിശബ്ദതയുടെ ആ ക്രൂശിനെ നമുക്ക് നോക്കാം. സഹനങ്ങൾക്കും മനുഷ്യ ദുരിതങ്ങൾക്കും മുന്നിൽ അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന സ്നേഹത്തിന്റെ കാൽവരിക്കുന്നാണത്. നാണക്കേടിന്റെയോ ബോഷത്വത്തിന്റെയോ അല്ല, മറിച്ച് മഹത്വത്തിന്റെ കുന്നാണ് ഗോൽഗോത്ത. കുരിശേന്തുന്നവനും സ്നേഹത്തിന്റെ മല ചവിട്ടിക്കയറുന്നവനും ഉറപ്പായും കൈവരിക്കുന്ന ആഘോഷമാണ് ഉദ്ധാന മഹോത്സവം. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവപ്രകൃതിയുടെ വെളിപ്പെടുത്തലാണ് കർത്താവിന്റെ ഉത്ഥാനത്തിൽ സംഭവിച്ചത്. ദൈവപുത്രനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യപ്രകൃതിയിലും അവിടുന്ന് ദൈവമായിരുന്നു. മരണത്തിന്റെ നിമിഷത്തിൽ അവിടുത്തെ ദൈവത്വം മനുഷ്യത്വത്തെ ദൈവികമാക്കുന്നു. മരണത്തിന് വിധേയമായ ശരീരം ദൈവികമായ ജീവനിലേക്ക് പുനഃപ്രവേശിക്കുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ അർത്ഥം. മനുഷ്യബുദ്ധി മരണത്തെ ജീവന്റെ നാശം പോലെ കാണുന്നു. എന്നാൽ ക്രിസ്തുവിൽ മരണം ജീവന്റെ പുനർജനനത്തിന് നിദാനം മാത്രമാകുന്നു. മനുഷ്യന് വൈരുദ്ധ്യമെന്ന് തോന്നുന്ന മരണവും ജീവനും ദൈവത്തിൽ സമരസപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാകുന്നു. നഷ്ടപ്പെട്ടുപോയ പ്രതീക്ഷകളുടെയും പ്രത്യാശകളുടെയും ഒക്കെ വീണ്ടെടുപ്പാണ് ഈസ്റ്റർ. കരിഞ്ഞുപോയ പുൽനാമ്പുകൾ വീണ്ടും തളിർക്കുന്നത് പോലെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെതുമായ ഒരു അരൂപി ഈ മഹോത്സവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. രൂപാന്തരം വരാനുള്ള ശരീരമാണ് നമ്മുടേത് എന്നുള്ള ചിന്തയോടെ നമുക്ക് ജീവിക്കാം. നശ്വരതയിൽ വിതയ്ക്കപ്പെട്ട എൻ്റെ ശരീരം അനശ്വരത പ്രാപിക്കത്തക്ക വിധം സനാതന മൂല്യങ്ങൾക്കനുസരിച്ച് ഞാൻ വളരേണ്ടിയിരിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി മുന്നേറാം. തപസ്സുകാലം രക്ഷയിലേക്കുള്ള പാതയായി ഭവിക്കട്ടെ.